പെട്ടുപോയതിൻ്റെ പിടച്ചിലുകളിൽ കഴിയുന്നവരെ തിരിച്ചറിയാനും ആശ്വസിപ്പിക്കാനും കഴിയുന്നുണ്ടോ? സ്റ്റെല്ല ബെന്നി എഴുതുന്നു. പെട്ടുപോയവരുടെ പിടച്ചിലുകൾ. പെട്ടെന്നാണ് ആ വാർത്ത സ്കൂളിൽ കാട്ടുതീ പോലെ പടർന്നത്. സുധീഷിൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ചങ്ങലയിൽ ഇട്ടിരിക്കുകയാണ്. പലരും സുധീഷിൻ്റെ അമ്മയെ കാണാൻ പോയി. അക്കൂട്ടത്തിൽ സുധീഷിൻ്റെ ക്ലാസ് ടീച്ചറും ഉണ്ടായിരുന്നു. സുധീഷിൻ്റെ അച്ഛനെ നോക്കി പ്രാകുന്ന പിച്ചും പേയും പറഞ്ഞ് തലമുടി പിച്ചി നിരത്തി ബഹളം വെച്ചുകൊണ്ട് ചങ്ങലയിൽ കിടക്കുന്ന അമ്മയെ നോക്കി പല അഭിപ്രായങ്ങളും പാസാക്കി മിക്കവരും തന്നെ കടന്നുപോയി. സുധീഷിൻ്റെ സഹപാഠികളിൽ പലരും സുധീഷിൻ്റെ അമ്മയെ നോക്കി ചിരിയടക്കി. കണ്ട് കടന്നുപോയവരിൽ ചിലർ അടക്കം പറഞ്ഞു, ഭ്രാന്ത് പണ്ടേ ഉള്ളതാ, ഇപ്പോഴത് മൂത്ത് ചങ്ങലക്കിടേണ്ടി വന്നു എന്ന് മാത്രം. അങ്ങേരുടെ ഒരു കഷ്ടകാലം. ഒരു പഴമൊഴി ഇപ്രകാരമുണ്ട്: ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ശേലാണ്. അമ്മയെ നോക്കി നെടുവീർപ്പടക്കി മൂലയിൽ കുത്തിയിരുന്ന് കരയുന്ന സുധീഷിനെ ആ ടീച്ചർ താങ്ങിയെഴുന്നേൽപ്പിച്ചു. അവനെ മാറോട് ചേർത്തണച്ച് നെറുകയിൽ ചുംബിച്ചു. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ തുടച്ചു നീക്കി. ആ ടീച്ചർ അവനോട് പറഞ്ഞു, മോനെ, സുധീഷേ, ഒട്ടും പേടിക്കണ്ട, നിന്റെ അമ്മ തീർച്ചയായും സുഖപ്പെടും. മോൻ നാളെ മുതൽ തീർച്ചയായും സ്കൂളിൽ വന്നു തുടങ്ങണം. നിനക്കൊരു നല്ല ഭാവിയുണ്ട്. ഒരു ഭ്രാന്തിയുടെ മകനായിട്ട് സ്കൂളിൽ വരിക എന്നത് സുധീഷിന് വളരെ വേദനാജനകമായ കാര്യമായിരുന്നു. എന്നിരുന്നാലും ആ ടീച്ചറിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹം അവനെ താങ്ങി നിർത്തി. വീണ്ടും സ്കൂളിലെത്തിച്ചു. ടീച്ചർ അവനെ ചേർത്ത് പിടിച്ച് ചോദിച്ചു, മോനെ സുധീഷ്, നീ ടീച്ചറിനോട് സത്യം പറയണം. നിന്റെ അമ്മയ്ക്ക് നിന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഭ്രാന്തുണ്ടായിരുന്നോ? അവൻ പറഞ്ഞു, ഇല്ല ടീച്ചർ, എന്റെ അമ്മ ഒത്തിരി നല്ലവളായിരുന്നു. എല്ലാവരും കൂടി എന്റെ അമ്മയെ അങ്ങനെ ആക്കി തീർത്തതാണ്. അത് പറയുമ്പോൾ അവന്റെ കവിൾത്തടത്തിലൂടെ കണ്ണീർ ഒലിച്ചിറങ്ങി. ടീച്ചർ ചോദിച്ചു, അപ്പോൾ മോനെ ഇതെങ്ങനെ സംഭവിച്ചു? ആ ചോദ്യത്തിന് മുൻപിൽ അവൻ വല്ലാതെ നിസ്സഹായനായി വിതുമ്പി നിന്നുപോയി. ടീച്ചർ ഒന്നുകൂടി അവനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, മോൻ ധൈര്യമായി ഈ ടീച്ചർ അമ്മയോട് പറഞ്ഞുള്ളൂ. ഈ ടീച്ചർ ഇതാരോടും പറയില്ല. അവൻ പേടിച്ച് പേടിച്ച് പറഞ്ഞു തുടങ്ങി, എന്റെ അച്ഛനാണ് അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് എല്ലാവരോടും പണ്ട് മുതലേ പറഞ്ഞു പരത്തിയത്. അച്ഛന് പല സ്ത്രീകളുമായും രഹസ്യബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അമ്മ അതിനെക്കുറിച്ച് അച്ഛനോട് പരാതിപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അമ്മയെ അടിക്കും. സഹിക്കവയ്യാതെ വരുമ്പോൾ അമ്മ ഉച്ചത്തിൽ കരയും. അത് കേൾക്കുമ്പോൾ അയൽക്കാർ ഓടിക്കൂടും. എന്ത് പ്രശ്നമെന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ അമ്മ ഒരുത്തരവും അച്ഛനെതിരായി പറയുകയില്ല. പക്ഷേ അച്ഛൻ പറയും, അവൾക്ക് മാനസിക രോഗമാണ്, നാട്ടിലുള്ള പെണ്ണുങ്ങളുടെയൊക്കെ പേര് ചേർത്ത് പറഞ്ഞ് എന്റെ സമാധാനം കെടുത്തും. എന്നെ നിങ്ങൾക്കറിയില്ലേ, സഹി കെട്ട് കഴിയുമ്പോൾ ഞാൻ രണ്ട് പെട കൊടുക്കും. അതിൻ്റെ ബഹളമാണ് നിങ്ങളിപ്പോഴേ കേൾക്കുന്നത്. ഇനി ഇങ്ങനെയൊരു ബഹളം കേട്ടാൽ നിങ്ങളാരും ഇങ്ങോട്ട് ഓടി വരേണ്ട. ഈ നില കൂടിക്കൂടി വന്നാൽ നമുക്കിവളെ ഭ്രാന്താശുപത്രിയിൽ എത്തിക്കാം. അപ്പോൾ നിങ്ങളെന്നെ ഒന്ന് സഹായിച്ചാൽ മതി. അങ്ങനെ ആ വീട്ടിലേക്കുള്ള അയൽക്കാരുടെ വരവുകൾ നിലച്ചു. മാന്യന്മാരിൽ മാന്യനായ പൊതുപ്രവർത്തകനായ സുധീഷിൻ്റെ അച്ഛൻ പറഞ്ഞത് അയൽക്കാരും പൊതുജനവും വിശ്വസിച്ചു. എന്റെ അമ്മ ഞങ്ങളോട് പറഞ്ഞു, അച്ഛന്റെ ഈ വക കാര്യങ്ങളൊന്നും പുറത്താരോടും പറയരുതെന്ന്. ഞങ്ങളുടെ ഭാവി പോകുമെന്ന്. അതുകൊണ്ട് ഞാനും എന്റെ പെങ്ങളും ഇതാരോടും പറഞ്ഞുമില്ല. അങ്ങനെ സുധീഷിന്റെ അമ്മ പൊതുജനത്തിന്റെ മുൻപിൽ ഭ്രാന്തിയായിത്തീർന്നു. കണ്ണുനീരും കരച്ചിലുമായിട്ടാണ് എന്റെ അമ്മ ഇതുവരെ എത്തിയത്, സുധീഷ് പറഞ്ഞു നിർത്തി. ഇപ്പോഴിതെന്തു പറ്റി ഇങ്ങനെ വരാൻ? ടീച്ചർ അവനോട് ചോദിച്ചു, മോനെ, പക്ഷേ ഇപ്പോൾ നിന്റെ അമ്മ കാണിക്കുന്നത് തനി ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങളാണല്ലോ. അവൻ പറഞ്ഞു, അതോ ടീച്ചറെ, അച്ഛൻ്റെ ചില കൂട്ടുകാർ ചേർന്ന് അച്ഛൻ്റെ അനുവാദത്തോടുകൂടി അമ്മയെ മാനഭംഗപ്പെടുത്തി. വാക്കത്തെയുമായി അവരെയും അച്ഛനെയും വെട്ടാനൊരുങ്ങിയ അമ്മ ശരിക്കും ഭ്രാന്തിയെ പോലെയായി. ഞാനിതെങ്ങനെ മറ്റുള്ളവരോട് പറയും ടീച്ചറെ? അച്ഛനെതിരായി മറ്റുള്ളവരോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്കും അമ്മയുടെ ഇതേ അനുഭവം തന്നെ ഉണ്ടാകും. അമ്മയ്ക്കെതിരായി അമ്മ ഭ്രാന്തിയാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ ദൈവം പോലും ഞങ്ങളോട് ക്ഷമിക്കില്ല. ഞാനും എൻ്റെ പെങ്ങളും എന്ത് ചെയ്യണം ടീച്ചർ? പുറത്തുള്ളവരെല്ലാവരും ഞങ്ങളുടെ അച്ഛൻ പറയുന്നതേ വിശ്വസിക്കും. അച്ഛൻ്റെയും അമ്മയുടെയും തകർന്ന ദാമ്പത്യത്തിൻ്റെ ദുരവസ്ഥകളിൽ പെട്ടുപോയ രണ്ട് ബാല്യങ്ങളുടെ പിടച്ചിലുകളാണ് നാം മുകളിൽ കണ്ടത്. ആ ടീച്ചർ അവനെ ഒന്നുകൂടി ചേർത്ത് നിർത്തി ഉറപ്പിച്ചു പറഞ്ഞു, മോനെ സുധീഷേ, ദൈവം നിങ്ങളെ സഹായിക്കും. എൻ്റെ മക്കൾ അച്ഛനെതിരായോ അമ്മയ്ക്കെതിരായോ ആരോടും ഒന്നും പറയണ്ട. മോൻ യേശുവിനോട് പ്രാർത്ഥിക്കൂ, യേശു നിങ്ങളെ സഹായിക്കും. ആ ടീച്ചറിലൂടെ കവിഞ്ഞൊഴുകിയ യേശു സ്നേഹത്തിൻ്റെ അനുഭവം ആ കുടുംബത്തെ വീണ്ടും രക്ഷിച്ചു. സുധീഷിൻ്റെ അച്ഛൻ മാനസാന്തരത്തിലേക്ക് കടന്നുവന്നു. അമ്മയുടെ ഭ്രാന്ത് മാറി. സുധീഷ് റോഡിലൂടെ അലയുന്ന മാനസിക രോഗികളെ പുനരധിവസിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിലെ പ്രധാന ശുശ്രൂഷകനായി. സുധീഷിൻ്റെ അനുജത്തിയെ നല്ല രീതിയിൽ വിവാഹം ചെയ്ത് പറഞ്ഞയച്ചു. സമാധാനത്തിൻ്റെ തീരത്തേക്ക് ദൈവം ആ കുടുംബത്തെ നയിച്ചു. സങ്കീർത്തനം 27:10 പറയുന്നു, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനങ്ങൾ 34:10. പെട്ടുപോയ ഒരു യുവാവിൻ്റെ കഥ. ബാല്യകാലത്ത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന, ഞാൻ എൻ്റെ സ്വന്തം മകനെപ്പോലെ കരുതി സ്നേഹിച്ച ഒരു ആൺകുട്ടിയെക്കുറിച്ച് അവൻ്റെ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ മോശമായത് പലതും കേൾക്കുവാനിടയായി. സ്വന്തം വീട്ടിലെ കനത്ത വിധി വൈപരീത്യങ്ങളുടെയും നിസ്സഹായതകളുടെയും നടുവിലും മനോജിൻ്റെ പേര് സാങ്കല്പികം. ജീവിതം അത്രമേൽ വിശുദ്ധമായിരുന്നു അന്ന്. കേട്ടതെല്ലാം സത്യമെങ്കിൽ ഇവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കണം എന്ന ആഗ്രഹത്തിൻ്റെ തീവ്രത കൊണ്ട് ഞാൻ അവനെ വീട്ടിൽ വിളിച്ചു വരുത്തി. സാഹചര്യങ്ങളും എൻ്റെ ആരോഗ്യവും വളരെ വിപരീതമായിരുന്നിട്ടും അങ്ങനെയൊരു സ്നേഹ ശുശ്രൂഷ നൽകാൻ യേശുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിച്ചു. വളരെയേറെ കരുണക്കൊന്തകളും ജപമാലകളും അവനും അവൻ്റെ കുടുംബത്തിനും വേണ്ടി ചൊല്ലിയതിനു ശേഷമാണ് ഞാൻ അവനെ വിളിച്ചത്. അവനോട് ഒത്തിരി സ്നേഹത്തോടെ ചോദിച്ചു, മോനെ മനോജെ, നീ ഒരു വിശുദ്ധനായ ബാലകനായിരുന്നു നിന്റെ ഇന്നലകളിൽ. പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നെക്കുറിച്ച് കേൾക്കുന്നതൊന്നും ഒട്ടും നല്ല കാര്യങ്ങളല്ല. പറയൂ മോനെ, നിനക്കെന്താണ് സംഭവിച്ചത്? ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റുകൊടുക്കുകയില്ല. എൻ്റെ ആ ചോദ്യത്തിനുത്തരം ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. പെട്ടുപോയ ഒരു യുവത്വത്തിൻ്റെ നിസ്സഹായതയുടെ പിടച്ചിലായിരുന്നു ആ കരച്ചിൽ. എൻ്റെ ആൻറ്റി എന്നെ ഇന്ന് ഒരു ക്രിമിനലായിട്ടാണ് എൻ്റെ വീട്ടുകാർ കാണുന്നത്. എൻ്റെ നാട്ടുകാരും ലോകവും അങ്ങനെ തന്നെ കാണുന്നു. എന്നെക്കുറിച്ച് കേട്ടറിഞ്ഞവർ എനിക്കൊരിക്കലും ഒരു നല്ല ജോലി തരില്ല. എന്നെ വിശ്വസിച്ച് ഒരു പെണ്ണിനെയും കെട്ടിച്ചു തരികയുമില്ല. ഞാൻ എന്തായിരുന്നുവെന്ന് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ അറിയാവുന്നത് ആൻറ്റിക്ക് മാത്രമാണ്. എൻ്റെ അമ്മയ്ക്ക് പോലും എന്നെ അറിയില്ല. അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന നെഗറ്റീവായ കാര്യങ്ങൾ കണ്ടിട്ടാണ് എന്നെ വിലയിരുത്തുന്നത്. പക്ഷേ ഞാൻ എങ്ങനെ ഇങ്ങനെയായി എന്നറിയാൻ ആർക്കുമൊട്ട് താല്പര്യവുമില്ല ആൻറ്റി. തുടർന്ന് അവൻ തൻ്റെ തകർച്ചയുടെ കഥ പറഞ്ഞു. സ്വന്തം തെറ്റുകൊണ്ടെന്നല്ലാതെ മറ്റുള്ളവരുടെ തെറ്റുകൊണ്ടും തിന്മ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും പെട്ടുപോയ പല നിസ്സഹായതകളും തകർച്ചകളും അവയുടെ പെടച്ചിലുകളും, അതിൽ നിന്ന് സ്വന്തം പരിശ്രമം കൊണ്ട് കരകയറാൻ കഴിയാതെ പോയി. അവനെ യഥാർത്ഥത്തിൽ ഒന്ന് മനസ്സിലാക്കുവാനോ ഒരു കൈത്താങ്ങ് കൊടുത്ത് ഉയർത്തുവാനോ ആരും ഇല്ലാതെ പോയി. എല്ലായിടത്തുനിന്നും കുറ്റപ്പെടുത്തലുകൾ മാത്രം. അതിനിടയിൽ വന്നുപോയ ചില പാപങ്ങളും പാപാവസ്ഥകളും, കരുതിക്കൂട്ടി ദ്രോഹിച്ചവരോടുള്ള പ്രതികാര ചിന്തയും, അതാണ് അവനൊരു ക്രിമിനൽ പരിവേഷം കൊടുത്തത്. അവൻ കണ്ണുനീരോടെ പറഞ്ഞു, ആൻറ്റി, ഞാനിന്ന് പലരുടെയും കാഴ്ചപ്പാടിൽ ഒരു പക്ക ക്രിമിനലാണ്. പക്ഷേ എന്റെ ഹൃദയം കൊണ്ട് എനിക്കങ്ങനെ ആകാൻ കഴിയില്ല എന്ന് ആൻറ്റിക്കറിയാമല്ലോ. ഇനിയും മറ്റൊരു കാര്യമുണ്ട്. ഇനിയും മുന്നോട്ട് ദൈവമെന്നെ ഒരു പുണ്യവാളനാക്കി മാറ്റിയാലും എന്റെ ചുറ്റുമുള്ള ലോകം അത് അംഗീകരിക്കില്ല. അവൻ പറഞ്ഞു നിർത്തി. ഞാൻ അവനെ ഹൃദയം കൊണ്ട് ചേർത്ത് നിർത്തി പറഞ്ഞു, മനുഷ്യർക്കാണ് ഇത് അസാധ്യമായിട്ടുള്ളത്, പക്ഷേ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ജെറമിയ 32:27. ഞാൻ അവനെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഉയർന്ന പ്രത്യാശയും ദൈവസ്നേഹാനുഭവവും കൊടുത്ത് സന്തോഷത്തോടെ പറഞ്ഞയച്ചു. തുടർന്നും കരുണക്കൊന്ത ചൊല്ലിയും ജപമാല ചൊല്ലിയും അവനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നല്ല രീതിയിൽ അവന്റെ വിവാഹം നടന്നു. സാമാന്യം ഭേദപ്പെട്ട ഒരു നല്ല ജോലി നൽകി ദൈവം അവനെ അനുഗ്രഹിച്ചു. അങ്ങനെ വലിയൊരു പ്രത്യാശയുടെ തുറമുഖത്തേക്ക് ദൈവം അവനെ നയിച്ചു. ഈ ഭൂമിയിൽ ആരെങ്കിലും ഒരാളെങ്കിലും യഥാർത്ഥത്തിൽ എന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. ആന്റി, ആന്റിയെങ്കിലും അതിന് തയ്യാറായല്ലോ. നന്ദി ആന്റി, നന്ദി. പ്രിയപ്പെട്ടവരെ, പെട്ടുപോയതിൻ്റെ പിടച്ചിലുകളുമായി നിസ്സഹായതയിൽ ആരും സഹായിക്കാനില്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ കരയുന്ന ഒത്തിരി യുവത്വങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അവരൊരു പക്ഷേ ഇന്ന് ക്രിമിനൽ പരിവേഷം ഉള്ളവരായിരിക്കാം. ആരും ആഗ്രഹിച്ചിട്ടല്ല അവരൊക്കെ ആ രീതിയിൽ ആയിപ്പോയത്. അവരെ കുറ്റം വിധിക്കാതെ, ഒറ്റപ്പെടുത്താതെ, തക്ക സമയത്ത് ഒരു താങ്ങ് നൽകി നിസ്സഹായതയുടെ നീർക്കയത്തിൽ നിന്നും അവരെ പിടിച്ചുയർത്താൻ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നില്ലേ? ഇതല്ലേ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം? ഒരു ഭാര്യയുടെ കഥന കഥ. ഈ ഭാര്യയും നിസ്സഹായതയിൽപ്പെട്ട് പിടഞ്ഞുപോയവളാണ്. ഉയർന്ന സാമ്പത്തികം കൊടുത്ത് മാന്യമായി മാതാപിതാക്കൾ പറഞ്ഞയച്ചവൾ. സുന്ദരി, ആരോഗ്യവതി, അഭ്യസ്തവിദ്യ, സൽസ്വഭാവി, ഭർത്താവ് ഉന്നതമായ വരുമാനമുള്ള ഉന്നത ഉദ്യോഗസ്ഥൻ, സമൂഹത്തിൽ ആദരണീയൻ. എന്റെ അടുത്തു വന്ന നിമിഷം മുതൽ അവൾ കരയാൻ തുടങ്ങി. പക്ഷേ ആ കരച്ചിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു കരച്ചിലായിരുന്നു. അവൾ പറഞ്ഞു, വർഷങ്ങളായി സ്വയംഭോഗത്തിന്റെ ബന്ധനത്തിലാണ് ഞാൻ. ഞങ്ങൾക്ക് കുട്ടികളില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും കുമ്പസാരിച്ചിട്ടും സ്വയംഭോഗത്തിന്റെ ബന്ധനം എന്നെ വിട്ടുപോകുന്നില്ല. അവൾ തന്റെ കഥന കഥ പറഞ്ഞു. ഭർത്താവിന് വിവാഹത്തിന് വളരെ പണ്ട് മുതലേ വേശ്യാസ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. പക്ഷേ വിവാഹിതനാകാൻ ആഗ്രഹിച്ചതും വിവാഹിതനായതുമെല്ലാം സമൂഹത്തിലെ ഒരു മാന്യതയ്ക്ക് വേണ്ടി മാത്രം. മാതാപിതാക്കൾ വളരെയേറെ ആലോചിച്ചിട്ടും അന്വേഷിച്ചിട്ടുമാണ് തന്റെ പ്രിയ മകളുടെ വിവാഹം നടത്തിയത്. അങ്ങനെയൊരു വേശ്യാദോഷം ആരും അയാളെക്കുറിച്ച് ഒരിടത്തു നിന്നും പറഞ്ഞു കേട്ടതുമില്ല. പക്ഷേ ദുർവിധി അവളുടെ ജീവിതത്തെ ക്രൂരമായി കാർന്നു തിന്നുകയായിരുന്നു. ഭർത്താവിന് അവളെ തീർത്തും വേണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ ദുശ്ശീലത്തിന് അടിമയായി. ഒരു വശത്ത് ഒരു യുവഭാര്യയുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ന്യായമായ ആവശ്യങ്ങൾ, മറുവശത്ത് മനസ്സാക്ഷിയുടെ പിടച്ചിലുകൾ. മാതാപിതാക്കളുടെ ഏക മകളാണവൾ. ഒരു പക്ഷേ ഇതറിഞ്ഞാൽ അവർ ചങ്കു പൊട്ടിച്ചാകുമെന്നും ആത്മഹത്യ ചെയ്തു പോയേക്കുമെന്നുമുള്ള ഭയം വീട്ടിൽ ഈ വിവരം അറിയിക്കുന്നതിൽ നിന്നും അവളെ തടഞ്ഞു. അങ്ങനെ പുകയുന്ന ഒരു അഗ്നികുണ്ഠം പോലെയാണ് ഭർത്താവിന്റെ കണ്ണു വെട്ടിച്ചാണ് അവൾ എന്റെ അടുത്ത് എത്തിച്ചേർന്നത്. ഈ സംഭവം കേട്ടതിന്റെ ഷോക്കിൽ ഞാനാകെ നിസ്സഹായയായി തരിച്ചിരുന്നു പോയി. എന്തു പറഞ്ഞ് ഞാനിവളെ ആശ്വസിപ്പിക്കും എന്നറിയാത്ത അവസ്ഥ. ഇങ്ങനെയുമുണ്ടോ ദൈവമേ ഭൂമിയിൽ മനുഷ്യർ? ഇത്തവണ നിറഞ്ഞൊഴുകിയത് എന്റെ കണ്ണുകളാണ്. ഞാൻ അവളുടെ തലയിൽ കൈവച്ച് അബോധാവസ്ഥയിൽ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു. അങ്ങനെയേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. പെട്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞു, മോളെ, സ്വയംഭോഗം തീർച്ചയായും പാപമാണ്. കത്തോലിക്കാ സഭയും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ എന്റെ പൊന്നു സഹോദരി, സഹോദരിയുടെ കാര്യത്തിൽ ഇത് പെട്ടുപോയതിന്റെ പിടച്ചിലുകളാണ്. കാരുണ്യവാനായ ദൈവം നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്നവനാണ്, നമ്മെ തള്ളിക്കളയുന്നവനല്ല. അവിടുത്തേക്ക് നിന്നെ മനസ്സിലാകും. കാരുണ്യത്തിന്റെ ദൈവമായ അവിടുന്ന് കാർക്കശ്യത്തിന്റെ മഹാഭീകരനല്ല. കുറ്റബോധം ഉപേക്ഷിച്ച് കുമ്പസാരത്തിലേറ്റുപറഞ്ഞ് കരുണയ്ക്കായി പ്രാർത്ഥിച്ചാൽ മതി. ഒരു നിമിഷം അവളുടെ മുഖം പ്രസന്നമായി. കുറ്റബോധത്തിന്റെയും നിരാശയുടെയും പിടച്ചിലുകൾ അവളുടെ മനസ്സിൽ നിന്നും അകന്നുപോയിരുന്നു. ശരിയായി ആശ്വസിപ്പിക്കപ്പെട്ടു തന്നെയാണ് നന്ദി പറഞ്ഞ് പുഞ്ചിരിക്കുന്ന മുഖവുമായി അവൾ തിരിച്ചുപോയത്. പിന്നീടൊരിക്കലും ഞാനവരെ കാണാൻ ദൈവം ഇടവരുത്തിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ പെട്ടുപോയ എത്ര പേരുടെ പിടച്ചിലുകളെ യഥാർത്ഥ സത്യമെന്തെന്ന് തിരിച്ചറിയാതെ നാം നിർദാക്ഷിണ്യം കുറ്റം വിധിക്കുന്നുണ്ട്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. മത്തായി 12:7 എന്ന കരുണാമയനായ യേശുവിൻ്റെ വചനം നമുക്ക് നേരെ പലവട്ടം വിരൽ ചൂണ്ടിയിട്ടും നാം അതിനെ വകവയ്ക്കാതെ അതിനു നേരെ പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടേതായ ബോധ്യങ്ങളിൽ നിന്നും അണുവിടമാറാതെ നമ്മുടേതായ രീതികളിൽ സുവിശേഷം പറയുന്നു. 2025 എങ്കിലും ഒരു മാറ്റം. 2025 പ്രത്യാശയുടെ വർഷമായിട്ടാണല്ലോ സഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തകർന്നവനും തകർച്ചയുടെ പാതയിലൂടെ ചരിക്കുന്നവനും പ്രത്യാശ നൽകി അവരെ ഉയർത്തുന്നവരായിട്ടാണ് ഈ വർഷത്തിലെങ്കിലും നാം രൂപാന്തരം പ്രാപിക്കേണ്ടത്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. സങ്കീർത്തനം 145:15. പാപം പാപമല്ല എന്ന് പഠിപ്പിക്കാനല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിസ്സഹായതയുടെ തീരങ്ങളിൽ പെട്ടുപോയതിൻ്റെ പിടച്ചിലുകളിൽ കഴിയുന്നവരെ, അവരുടെ ഉള്ളിൽ അവശേഷിക്കുന്ന നേരിയ പ്രത്യാശയെക്കൂടി തകർക്കുന്നവരും അവരുടെ വഴികളെ മുള്ളുവേലികെട്ടി അവർക്കെതിരെ പ്രതിരോധം ഏർപ്പെടുത്തുന്നവരുമായി ഇനിയെങ്കിലും നാം മാറാതിരിക്കട്ടെ എന്നാണ്. ഇത് വായിക്കുവാൻ ഇടവരുന്ന പ്രിയപ്പെട്ട ദൈവശുശ്രൂഷകരെ, നമ്മൾ നടത്തുന്ന വചനപ്രഘോഷണങ്ങളും പ്രബോധനങ്ങളും ഗാനാലാപനങ്ങളും സ്പിരിച്വൽ കൗൺസിലിംഗും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമെല്ലാം സമ്പൂർണ്ണ വിമോചനത്തിലേക്കും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്കും നമ്മുടെ സഹജീവികളെ നയിക്കുന്നതായി രൂപാന്തരപ്പെടട്ടെ. ആമേൻ. നിരാശയ്ക്കടിമപ്പെട്ട ജീവിതങ്ങളെ പ്രത്യാശയുടെ പൊൻവെളിച്ചത്തിലേക്ക് നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ.